ആ ചേതനാശക്തിയാണ് പരമേശ്വരൻ, ആ ചോദിപ്പിക്കപ്പെടുന്ന ശക്തിയാണ് ദേവി. ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഈ സൃഷ്ടി പ്രക്രിയ തന്നെ നടക്കുന്നത്, ഈ വിശ്വമാവുന്ന കവിതാരചന തന്നെ നടക്കുന്നത്. ബാക്കിയുള്ള കലകളൊക്കെ പോട്ടെ, എല്ലാ കലകളും ശ്രുതി പറയുന്നുണ്ട്, നമ്മളിലൊക്കെ 16 കലകൾ. ഷോഡശകലമായ പുരുഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്, പ്രശ്നോപനിഷത്തിൽ ചോദിക്കുന്നുണ്ട്. ഈ ഷോഡശകല 16 കലകളുള്ള പുരുഷൻ, ആ പുരുഷൻ എവിടെ, അത് എന്താണ്, എനിക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ് പിപ്പലാദ മഹർഷിയോട്. അപ്പൊ മഹർഷി പറയുന്നുണ്ട്, ഇഹൈവ അന്തശരീരേ സോമ്യസ പുരുഷോ യസ്മിൻ ഏതാഹ ഷോഡശകലാഹ പ്രഭവന്തി. ഇഹൈവ അന്തശരീരേ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ആ 16 കലകളുള്ള പുരുഷൻ ഇരിക്കുന്നു എന്നാണ്. എങ്ങനെയാന്ന് വെച്ചാല് സ്യന്തമാനാഹ സമുദ്രേ സമുദ്രായണാഹ സമുദ്രം പ്രാപ്യ അസ്തം ഗച്ഛന്തി ഭിദ്യേതേ താസാം നാമരൂപേ സമുദ്രയിത്യേവം പ്രോച്യതേ ഏവമേവാസ്യ പരിദ്രഷ്ടുഹു ഇമാഹ ഷോഡശകലാഹ പുരുഷായണാഹ പുരുഷം പ്രാപ്യ അസ്തം ഗച്ഛന്തി ഭിദ്യേതേ താസാം നാമരൂപേ പുരുഷയേവേത്യുച്യതേ പുരുഷ ഇത്യേവം പ്രോച്യതേ. സമുദ്രത്തിലേക്ക് നദികളൊക്കെ പോയിട്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സമുദ്രം എന്നാണെന്ന് പറയുന്നത്, നമ്മള് നദി എന്ന് പറയുന്നില്ല, സമുദ്ര ഇത്യേവം സമുദ്രം എന്നാണ് നമ്മളൊക്കെ വ്യവഹരിക്കുന്നത്. അതുമാതിരി ഈ 16 കലകള്, പ്രാണൻ മുതലായിട്ടുള്ള 16 കലകൾ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഈ 16 കലകളും ഉദ്ഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചാല് ഹൃദയത്തിലാണ് എന്നാണ്. ഹൃദയത്തിലിരിക്കുന്ന പരമപുരുഷനിൽ നിന്നാണ് ഇതൊക്കെ. വളരെ താത്വികമായിട്ടിരിക്കും, നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കേട്ടാ മതി, ഇതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ ശക്തിയില്ലെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ കേട്ടുവെച്ചാൽ മതി. നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും അതിന്റെ ഒരു സംസ്കാരം കിടക്കും നമ്മളുടെ ഉള്ളില്, അതുകൊണ്ടാണ് അത് ചോട്ടിലേക്ക് ഇറങ്ങി വരാതെ ആ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത്. ഇത് വളരെ അത്ഭുതമായ ഒരു ഒരു ശക്തിയാണ് ഹൃദയത്തിൽ നിന്ന്. കലാസ്വരൂപമായിട്ട് സൃഷ്ടി പറയും, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളില് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ആ പുറത്തേക്ക് വരുന്ന സൃഷ്ടി പ്രക്രിയ, ഈ സർഗാത്മകത, ഈ പ്രപഞ്ചം മുഴുവൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. അതെ, ആ 16 കലകളായിട്ടാണ് പുറത്തേക്ക് വരുന്നതാണ്. ഈ 16 കലകളും സമുദ്രത്തിൽ പോയി നദികൾ അസ്തമിച്ച് സമുദ്രമായിട്ടിരിക്കുന്ന മാതിരി ഈ കലകളൊക്കെ പുരുഷം പ്രാപ്യ അസ്തം ഗച്ഛന്തി എന്നാണ്. പുരുഷനിൽ പോയിട്ട് അസ്തമിക്കുന്നു. പുരുഷൻ എന്ന് വെച്ചാൽ ഹൃദയത്തിലിരിക്കുന്ന പുരിശയനാത് പൂർണാദ്വാ പുരുഷ, ഹൃദയത്തിലിരിക്കുന്ന പൂർണനായ പുരുഷൻ, പരമപുരുഷൻ ഭഗവാൻ, ആ ഭഗവാനിൽ പോയി അസ്തമിക്കുന്നു. ആ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ്, നിശ്ചല തത്വത്തിൽ ലയിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് അന്തരംഗത്തിൽ പരമേശ്വര സ്വരൂപമായിട്ടിരിക്കുന്നത്. ഈ കലകളൊക്കെ ആരുടെ സ്വരൂപമാ, ദേവിയുടെ സ്വരൂപമാണ്. കലകളുടെ ബഹിപ്രകടനം ദേവിയുടെ സ്വരൂപവും അതിന് പുറകിലിരിക്കുന്ന ചേതനാശക്തി ഭഗവാനാണ്. ദേവി കേവലം നർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ സാക്ഷി മാത്രമായിട്ടിരിക്കുമ്പോ സൃഷ്ടിയില്ല. ഭഗവാൻ ദേവിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ഈ സൃഷ്ടി പ്രക്രിയ തന്നെ നടക്കുന്നത്. ശക്തിയും ശിവവും ചേരുമ്പോഴാണ് സൃഷ്ടി തന്നെ, പ്രക്രിയ തന്നെ നടക്കുന്നത്. ഇതൊക്കെ നടക്കാൻ കാരണം ഇത് രണ്ടും കൂടെ ചേരുന്നതാ. സർവ്വകലകൾക്കും ആധാരമായിട്ടിരിക്കുന്നവർ പരമേശ്വരനും ദേവിയാണ്. കലാഭ്യാം, പിന്നെ അവരുടെ സ്വരൂപം എന്താ, ചൂടാലങ്കൃത ശശികലാഭ്യാം. അർദ്ധനാരീശ്വരമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തിന് ഭാവന ചെയ്തു നോക്കൂ. ജടധരിച്ചു ഭഗവാൻ ഒരു ഭാഗത്തില്, കൂന്തല് അഴിച്ചിട്ടുകൊണ്ട് ദേവി ഒരു വശത്ത്, ദേവിയുടെ ഒരു ഭാഗം, ഭഗവാൻ ഒരു വശത്തിരിക്കുന്ന ചന്ദ്രകല ദേവിയുടെ ഒരു വശത്തും വാസിക്കുന്നു. ഒരു വശം പൂർണ്ണമായിട്ടും സ്ത്രീ ആയിട്ടും ഒരു വശത്ത് പൂർണ്ണമായിട്ടും പുരുഷനായിട്ടും, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് യഥാർത്ഥം. അരവിന്ദോ പറയുന്നുണ്ട്, ദിസ് ഈസ് ദ നോട്ട് ദാറ്റ് ടൈസ് ടുഗദർ ദ സ്റ്റാർസ്. നക്ഷത്രങ്ങളെ പോലും കെട്ടി നിർത്തുന്ന ഒരു ഗ്രന്ഥി എന്താന്ന് വെച്ചാല് ഇത് രണ്ടും, ഈ സ്ത്രീയും പുരുഷനും ശക്തിയും ശിവവും, ഇത് രണ്ടും വേർപിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെ ഇത് രണ്ടും ഒന്നാണെന്നുള്ള ബോധം വന്നാൽ സർഗപ്രക്രിയ തന്നെ നിന്നുപോകും. ഇവിടെ ആ കലാസ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാനെയും ദേവിയും ചൂടാലങ്കൃത ശശികലാഭ്യാം, ശിരസിലെ ഭഗവാൻ ചന്ദ്രകലയെ ചൂടിയിരിക്കുകയാണ്. ആദ്യം ഭഗവാനെ കലാസ്വരൂപനായിട്ട് പറഞ്ഞു, കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം. ഭഗവാനും ദേവിയും ആ അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്ന പരമേശ്വര സ്വരൂപം ശിരസിലെ ശശികലയെ ധരിച്ചിരിക്കുക, ചന്ദ്രകല, ശശി എന്ന് വെച്ചാൽ ചന്ദ്രൻ, ചന്ദ്രകലയെ ധരിച്ചിരിക്കുകയാണ്. ശശികലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം, ഇവർ തമ്മിൽ എങ്ങനെയാ ഒന്നിച്ചു ചേർന്നത്? നിജ തപഃഫലാഭ്യാം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നത് പാർവതി കല്യാണം എടുത്ത് നോക്കിയാല് ദേവി ഭഗവാനെ പ്രാപിക്കാനായിട്ട് തപസ് ചെയ്തു എന്ന് നമ്മളെല്ലാരും കഥ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ആലോചിച്ച് നോക്കിയാല് ഭഗവാൻ ദേവി തപസ് ചെയ്യുന്നതിന് മുമ്പ് ഭഗവാൻ തപസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ കാളിദാസൻ ഭഗവാൻ തപസ് ചെയ്തു ദേവിയെ പ്രാപിക്കാനായിട്ടെന്ന് പറഞ്ഞാല് അത് ചേരില്ലല്ലോ എന്നുള്ളത് കൊണ്ട് വളരെ പറയാതെ അത്ഭുതമായിട്ട് പറയാണ്, തത്രാഗ്നിവാദായ സമിത് സമിദ്ദേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി സ്വയം വിധാത തപസ ഫലാനാം കേനാപി കാമേന തപശ്ചചാര. ഭഗവാൻ ഒരു മനോഹരമായ പ്രദേശത്ത് വന്ന് പാർവതീദേവി തപസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ഒരു പ്രദേശം തന്റെ തപസ്സിന് സ്ഥാനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ അഗ്നി ആദാനം ചെയ്ത് വെച്ചിരിക്കാം. ഋഷികേശ് ആ ഭാഗത്തൊക്കെ പോയാല് നോർത്തിൽ പലയിടത്തും പോയി കഴിഞ്ഞാൽ കാണാം സന്യാസിമാർ കൂട്ടം ചേർന്നിരുന്ന് മുമ്പില് തീ കൊളുത്തും രാത്രി സമയത്ത്. എന്നിട്ട് ആ അഗ്നിയുടെ മുമ്പിൽ അതിന് ധുനി എന്നാ പറയാ, ആ ധുനിയുടെ മുമ്പിൽ ഇരുന്ന് ധ്യാനം ചെയ്യും. തപസ്വികൾക്ക് ധുനി മുമ്പിൽ കൊടുത്തേക്കാം. ഭഗവാൻ തന്റെ മുമ്പിൽ അഗ്നി ആദാനം ചെയ്തിരിക്കുകയാണ്. തത്രാഗ്നി അതായ സമിത് സമിദ്ധേ, സമിത്തൊക്കെ വെച്ചിട്ട് അഗ്നി ആദാനം ചെയ്തിരിക്കുകയാണ്. ആ അഗ്നി എന്താ, ഭഗവാന്റെ തന്നെ ഒരു സ്വരൂപമാണ് അഗ്നി. ഭഗവാൻ അഷ്ടമൂർത്തിയാണ്. ഈ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ എട്ട് മൂർത്തികളുടെ പ്രകടഭാവമാണ്. ആ അഷ്ടമൂർത്തിയായ ഭഗവാൻ തന്റെ തന്നെ സ്വരൂപമായ അഗ്നിയെ തന്റെ മുമ്പിൽ ആദാനം ചെയ്തിട്ട് തപസ് ചെയ്യാണ്. തത്രാഗ്നിമാദായ സമിത് സമിദ്ധേ സ്വമേവ മൂർത്യന്തരം അഷ്ടമൂർത്തി. ഈ എങ്ങനെയുള്ള ഭഗവാനാ, സ്വയം വിധാത തപസ്ഫലാനാം. തപസ് ലോകത്തിലിരിക്കുന്നവരൊക്കെ തപസ് ചെയ്യുമ്പോൾ ആരാ ഫലം കൊടുക്കേണ്ടത്? ഭഗവാൻ ഫലം കൊടുക്കണം. ആ ഭഗവാനെ തപസ് ചെയ്യുന്നു എന്തിനാ? അറിയില്ല എന്നാണ്, അത് പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാണ്. കേനാപി കമേന തപശ്ചാര, എന്തോ ആഗ്രഹം ഭഗവാന്, നിരാശ ആഗ്രഹമില്ലാത്ത ഭഗവാൻ എവിടുന്ന് ആഗ്രഹം വന്നു അതൊന്നും പറയാൻ വയ്യ. കേനാപി കമേന തപശ്ചാര, എന്തോ ആഗ്രഹം വെച്ചുകൊണ്ട് തപസ് ചെയ്തു. അത് പറയണ്ട, ഭഗവാൻ ദേവിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാൻ ദേവിയുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട്, ദേവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്, അത് പറയുന്നില്ല എന്നാണ്. ഈ പാർവതി പരിണയത്തിനെ കുറിച്ച് കുറച്ച് ആളെ പറഞ്ഞിട്ട് ഈ ശ്ലോകം പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ അതുകൂടെ പറയണം. രണ്ടുപേരും തപസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാപിക്കുകയാണ്, ദേവി ഭഗവാനെയും ഭഗവാൻ ദേവിയും. പാർവതി ദേവി ഭഗവാനെ പ്രാപിക്കാനായിട്ട് തപസ് ചെയ്യുന്നു, ഭഗവാൻ ദേവിയെ പ്രാപിക്കാനായിട്ട് തപസ് ചെയ്യുന്നു. പരസ്പര തപസ്സമ്പത് ഫലായുധ പരസ്പരവും എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തപസ് ചെയ്ത് ദേവിയുടെ തപസ്സിന്റെ ഫലം ഭഗവാനും ഭഗവാന്റെ തപസ്സിന്റെ ഫലം ദേവിയുമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തപസ്സിന്റെ ഫലമായിട്ട് തീർന്നിരിക്കുകയാണെന്നാണ്. ഫലാഭ്യാം തപ അങ്ങോട്ടും ഇങ്ങോട്ടും തപഫലാഭ്യാം ഭവതുമേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദ സ്ഫുരത അനുഭവാഭ്യാം നതിരിയം. ഹൃദയത്തിൽ ആനന്ദ സ്വരൂപമായിട്ട് ധ്യാനം ചെയ്യുന്നവർക്ക്, ഭഗവാനെ നിരന്തരം ധ്യാനം ചെയ്യുന്നവർക്ക്, സാധകന്മാരായിട്ടിരിക്കുന്ന ഭഗവത് ഭക്തന്മാർക്ക്, ഭഗവാനെ നിരന്തരം ഭഗവാന്റെ നാമത്തിന് ശ്രവണം ചെയ്ത് ധ്യാനം ചെയ്യുന്നവർക്ക് ഭഗവാൻ വീണ്ടും 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 ആവേശിക്കുന്നു എന്നാണ്. ഹൃദയത്തിൽ ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോഴേക്കും ഭഗവാൻ പുനഃ പുനഃ ഭവാഭ്യാം. എങ്ങനെയിരിക്കും അസ്തോക ത്രിഭുവന ശിവാഭ്യം, അനൽപമായ ഞാൻ പറഞ്ഞു ഭൂമ എന്ന് പറഞ്ഞല്ലോ, അനന്തമായ ആനന്ദത്തിന് പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ഹൃദയത്തിൽ ആവേശിക്കുന്നു. ഇത് നമ്മുടെ പ്രഥമ ശ്ലോകം ഇനിയും കടന്നിട്ടില്ല, ആദ്യത്തെ ശ്ലോകം കടന്നിട്ടില്ല ഇനി, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറെ നേരം പോയി നമുക്ക്. നാളെ ഈ ശ്ലോകം വ്യാഖ്യാനം ചെയ്യുമ്പോൾ പാർവതി കല്യാണം, ഭഗവാനുമായിട്ട് പാർവതി ദേവി എങ്ങനെ ഭഗവാനെ പ്രാപിച്ചു എന്നുള്ള ഭാഗം കുറച്ച് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ശ്ലോകത്തിലേക്ക് നമ്മൾ പോവാം. ഇത് സ്തോത്രകൃതിയാണ്, അപ്പൊ നമുക്ക് കഥയൊന്നും ഇതിൽ കിട്ടില്ല. ഇതിൽ മുഴുവൻ പ്രാർത്ഥനകളാണ് ഭഗവാനോട്, ഭഗവാനെ പ്രാപിക്കാനും ഭഗവാനെ അനുഭവിക്കാനുള്ള ആനന്ദം, പ്രാപിക്കാനുള്ള ശ്രമം, അത് പല രീതിയിൽ വളരെ ചമത്കാരമായിട്ട് ആനന്ദമായിട്ട് ആചാര്യസ്വാമി കീർത്തനം ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതിൽ നമുക്ക് പല ഈ അഞ്ചു ദിവസത്തിനിടയിൽ കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം, എത്ര ശ്ലോകങ്ങൾ പറ്റുമോ അത്ര ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ ഇതിന് ഉദാഹരണമായിട്ട് പല ശ്ലോകങ്ങൾക്കും ഉദാഹരണമായിട്ട് ഭക്തചരിത്രം. ശിവാനന്ദ ലഹരി എന്നുള്ളത് കൊണ്ട് ശിവൻ എന്ന് പറഞ്ഞാല് ത്രിമൂർത്തികളിലുള്ള ശിവൻ ആരും ധരിക്കരുത്. ത്രിമൂർത്തികൾ എന്ന് വെച്ചാല് അവനൻ ശ്രേഷ്ഠൻ എന്നൊക്കെ, ഇത് ഈശ്വരൻ എന്നാണ്. ഇതിന്റെ ഭേദം നമ്മൾ ഇന്ന് പറയണമെന്ന് വിചാരിച്ചു നാളെ പറയാം. ഈശ്വരൻ വേറെ, ദേവത വേറെ. ദേവത ബുദ്ധിയായിട്ട് ശിവൻ എന്ന് പറയുന്നത് ഒരു ദേവതയാണെന്ന് കരുതി നമ്മൾ ആരാധിച്ചാല് അത് ഈശ്വര ആരാധനയാവില്ല, ദേവതാരാധനയാവുള്ളൂ. ഭഗവാൻ ഗീതയിൽ വളരെ വൃത്തിയായിട്ട് ഇതിന് ഭേദം പറയുന്നുണ്ട്, ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാമപി എന്നാണ്. എന്നെ പ്രാപി എന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കും. ഞാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശിവനെ ഈശ്വരൻ എന്ന് കരുതി ആലോചിക്കുമ്പോ, ധ്യാനിക്കുമ്പോ, ആ ശിവൻ തന്നെയാണ് വിഷ്ണു, ആ ശിവൻ തന്നെയാണ് ബ്രഹ്മ, ആ ശിവൻ തന്നെയാണ് എല്ലാം. വിഷ്ണുവിനെ ഈശ്വരൻ എന്ന് കരുതി ആരാധിക്കുമ്പോ ആ വിഷ്ണു തന്നെയാണ് എല്ലാം. നേരെ മറിച്ച് ഇത് ഭേദം പറയുമ്പോ, ഇപ്പൊ ഭാഗവതത്തില് ഈശ്വരൻ എന്ന് പറയുമ്പോഴാണ് ആ വിഷ്ണുഭാവം വരുന്നത്. അല്ലാതെ വിഷ്ണു ത്രിമൂർത്തികളിൽ ഒരു ദേവതയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. ഭാഗവതത്തിൽ ചിലയിടത്ത് പറയും ശിവൻ വിഷ്ണുവിന് ചോട്ടിലാണ് പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ ശിവൻ എന്ന് പറയുന്നത് ഈ ശിവനല്ല, അത് ദേവതാശിവനാണ്, ത്രിമൂർത്തികളിലുള്ള ശിവനാണ്. ശിവപുരാണത്തിനടുത്ത് നോക്കിയാല് വിഷ്ണു ശിവനെക്കാളിലും ചോട്ടിലാണ്, വിഷ്ണുവും ബ്രഹ്മാവും ശിവന്റെ അടിമുടി തേടിക്കൊണ്ടുപോയി എന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ പറയുന്ന വിഷ്ണു ത്രിമൂർത്തികളിലുള്ള വിഷ്ണുവാണ്, ഈശ്വരനല്ല. ഇത് രണ്ട് കൽപ്പനകളുണ്ട്, ഇത് അതിന് പുറകിലിരിക്കുന്ന രഹസ്യം നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വം അറിയാത്തത് കൊണ്ടാണ് ശിവൻ വലുത് വിഷ്ണു വലുത് എന്നുള്ള ശണ്ഠയും ചച്ചരൊക്കെ വരുന്നതെല്ലാം. ഈശ്വര ബുദ്ധി എന്ന് വരുമ്പോ ഏതെങ്കിലും ഒരു ദേവതയെ ഉയർത്തി വെക്കാം, ദേവതാ ബുദ്ധി എന്ന് വരുമ്പോ അതിനെ ഉയർത്താൻ പറ്റില്ല, അത് അവരം ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞ് ശണ്ഠ കൂടേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ശിവൻ എന്ന് പറയുമ്പോ സാക്ഷാത് പരബ്രഹ്മം, അത് തന്നെയാണ് വിഷ്ണു, അത് തന്നെയാണ് കൃഷ്ണനായിട്ടും അത് തന്നെയാണ് എല്ലാമായിട്ടും ഇരിക്കുന്നത്. സർവാന്തര്യാമിയായിട്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശിവൻ അതാണ്. അങ്ങനെ ഇരിക്കുന്ന പരമേശ്വരനെയാണ് ഈ ശിവാനന്ദ ലഹരിയിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു മൂർത്തിയാണോ ഒരു ദേവതയാണോ എന്ന് ധരിക്കരുത്. നമ്മളുടെയൊക്കെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ ബാക്കിയുള്ള ദിവസത്തില് ഈ ശിവാനന്ദ ലഹരിയിൽ ഇരിക്കുന്ന ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട് ഭക്തന്മാരുടെ ചരിത്രങ്ങളും ചിലതൊക്കെ നോക്കിക്കൊണ്ട് വരാം. തേജോമയം സഗുണ നിർഗുണമദ്വിതീയം ആനന്ദകന്ദം അപരാജിതമപ്രമേയം നാദാത്മകം സകല നിഷ്കളമാത്മരൂപം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദം പാപേരതിം ച സുനിവാര്യ മനസ്സമാധൗ ആദായ ഹൃത്കമലമധ്യഗതം പരേശം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം മനസ്തേ പാദാബ്ജേ നിവസതു വച സ്തോത്രഭണിതൗ കരൗ ചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകന്ദന വിധൗ തവ ധ്യാനേ ബുദ്ധി നയനയുഗളം മൂർത്തിവിഭവേ പരഗ്രന്ഥാം കൈർവാ പരമശിവജാനേ പരമദഃ ഉള്ളം പെറും കോയിൽ ഊണുടമ്പാലയം വള്ളർപ്പിരാണാർക്ക് വായ് ഗോപുരവാശൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്ത് കാലാം അണിവിളക്കേ. ഓം ഫാലാവനം രത്കിരീട്ടം ഫാലനേത്രാർച്ഛിഷാദഗ്ധ പഞ്ചേഷു കീട്ടം ശൂലാഹതാരാദികൂട്ടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവാം ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവാ ശംഭോ മഹാദേവ ദേവാം ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവാം അംഗേ വിരാജത് ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധ സംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവാം ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവാം കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവാം ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവാം സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് സർവാണി ഭൂതാനി വിശന്തു സൗഖ്യം സർവാണി ഭൂതാനി ഭജന്തു ശാന്തിം സർവാണി ഭൂതാന്യപി നാരായണാം സമ്പൂർണമാനന്ദമുപാശ്രയന്താം ദുർജന സജ്ജനോ ഭൂയാത് സജ്ജന ശാന്തിമാപ്നുയാത് ശാന്തോ മുച്യേത ബന്ധേഭ്യോ മുക്തശ്ചാന്യാം വിമോചയേത് ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസോ അർപ്പയാമി അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ ച പാർവതീ ദേവീ പിതാ ദേവോ മഹേശ്വരഃ ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോപനത്രയീ
പ്രശാന്തയേ ശാന്തപാവനമചിന്ത്യവൈഭവം ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്യാന്തരം നാദി മധ്യം നഹി കരചരണം നാമ ഗോത്രം ന സൂത്രം നോ ജാതിന്നൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീ നാകാരം നൈവ കാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. വിദിതാഖിലശാസ്ത്രസുധാജലധേ മഹിതോപനിഷത്കഥിതാർത്ഥനിധേ ഹൃദയേ കലയേ വിമലം ശരണം ഭവശങ്കരദേശികമേ ശരണം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. പവിത്രം ചരിതം യസ്യാഹ പവിത്രം ജീവനം തഥാ പവിത്രതാ സ്വരൂപിണ്യൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. ബ്രഹ്മചര്യവ്രതേ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അന്തരേയശ്ച ബഹിർവിധൂതതിമിരം ജ്യോതിർമയം ശാശ്വതം സ്ഥാനം പ്രാപ്യ വിരാജതേ വിനമതാം അജ്ഞാനമുന്മൂലയന്. പശ്യം വിശ്വമപീതമുല്ലസതിയോ വിശ്വസ്യ പാരേ പരഃ തസ്മൈ ശ്രീരമണായ ലോകഗുരവേ ശോകസ്യ ഹന്ത്രേ നമഃ. യത്കൃപാലേശമാത്രേണ മുക്തോഹം ഭവകൽപ്പനാത് ദേശികേന്ദ്രമഹം വന്ദേ സുന്ദരം രമണം ഗുരും. ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്ന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാരുണാചലശിവ പൂർണോ വിഭാതി സ്വയം. ശോണപ്രഭം സോമകലാപതംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാപം പ്രാണപ്രിയം നൌമി പിനാകപാണേ കോണത്രയസ്ഥം കുലദൈവതം നഃ. ചൂടോത്തം സിതചന്ദ്രചാരുകലികാ ചഞ്ചക്ഷിഖാഭാസ്വരോ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോ ദശാഗ്രേ സ്ഫുര അന്തസ്പൂജ്യതപാരമോഹതിമിര പ്രാഗ്ഭാരമുച്ചാടയൻ ചേതസ്സദ്മനിയോഗിനാം വിജയതേ ജ്ഞാനപ്രദീപോ ഹരഃ. മനോനിവൃത്തിഃ പരമോപശാന്തിഃ സാ തീർത്ഥവര്യാ മണികർണികാ ച ജ്ഞാനപ്രവാഹാ വിമലാദിഗംഗാ സാ കാശികാഹം നിജബോധരൂപാ. യസ്യാമിദം കൽപ്പിതമിന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈകാ പരമാത്മരൂപാ സാകാശികാഹം നിജബോധരൂപാ. കോശേഷു പഞ്ചസ്വധിരാജമാനാ ബുദ്ധിർഭവാനീ പ്രതിദേഹഗേഹേ സാക്ഷീ ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപാ. കാശ്യാം ഹി കാശതേ കാശീ കാശീ സർവപ്രകാശികാ സാകാശീ വിദിതായേന തേന പ്രാപ്താ ഹി കാശികാ. കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനീ വ്യാപിനീ ജ്ഞാനഗംഗാ ഭക്തിശ്രദ്ധാഗയേയം നിജഗുരുചരണധ്യാനയോഗപ്രയാഗഃ വിശ്വേശോയം തുരീയ സകലജനമനസ്സാക്ഷിഭൂതോന്തരാത്മാ. ദേഹേ സർവം മദീയേ യദി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി ആഞ്ചനേയമതിപാടലാനനം കാഞ്ചനാദ്രിഗമനീയ വിഗ്രഹം പാരിജാതതുർമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ശാരദാ ശാരദാംബുജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധി സന്നിധിം ക്രിയാത്.
എല്ലാ കലകൾക്കും ആധാരഭൂതരായിട്ടുള്ളവരും ശശികലയെ ചന്ദ്രകലയെ ശിരസിൽ ചൂടിയിരിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും തപസിന്റെ ഫലമാണോ എന്ന് തോന്നുന്ന മാതിരി പരസ്പരം തപസ്സുകൊണ്ട് ഫലായുധരായ മാതിരി ഫലമായി തീർന്നവരായി തോന്നുന്നവരായ പാർവതി പരമേശ്വരന്മാർ ഭക്തന്മാരിൽ ഫലരൂപേണ പ്രകടീകൃതരാകുന്നവരുമായ ഭഗവാൻ ആ ദേവീ സമേതനായിട്ട് അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്ന പരമേശ്വരനെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ ദിവ്യമായ ഈ സ്തോത്രരത്നം ആരംഭിക്കുന്നത്. ശക്തിയും ശിവവും ഭഗവാനും ദേവിയും കൂടെയുള്ള സംയോഗമാണ് ഈ പ്രപഞ്ച നാടകം മുഴുവൻ. ശക്തിയെ കൂടാതെ ശിവത്തിനോ ശിവത്തിനു കൂടാതെ ശക്തിയോ നിൽക്കാൻ പറ്റില്ല, സൃഷ്ടികർമ്മം നടക്കില്ല. അതുകൊണ്ടാണ് സൗന്ദര്യലഹരിയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദ്വേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ജാദിഭിരഭി പ്രണന്തും സ്തുതും വാ കഥം അകൃതപുണ്യ പ്രഭവതി.